നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഫെഡറൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും താരിഫുമായി ബന്ധപ്പെട്ട വാർത്തകളുമായിരുന്നു പോയ വാരത്തിൽ നിറഞ്ഞു നിന്നത്. പലിശ കുറഞ്ഞേക്കുമെന്ന് ട്രഷറർ അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ അത് കാത്തിരുന്ന് കാണണമെന്ന് ഗവർണർ മിഷൽ ബുള്ളക് വ്യക്തമാക്കി. പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. വർക്ക് ഫ്രം ഹോം നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം ലിബറൽ സഖ്യം പിൻവലിച്ച വാർത്തയോടെയാണ് പോയ വാരത്തിന് തുടക്കമായത്. സർക്കാർ ജീവനക്കാരുടെ വർക്ക് ഫ്രം ഹോം നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം തെറ്റായിപ്പോയെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ വ്യക്തമാക്കി. മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള പ്രഖ്യാപനം നിർബന്ധപൂർവ്വം നടപ്പിലാക്കില്ലെന്നും ലിബറൽ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് നയങ്ങളിലാണ് ലിബറൽ സഖ്യം പിന്നാക്കം പോകുകയോ നിലപാട് മയപ്പെടുത്തുകയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രി സ്ഥാനം മോഹിക്കുന്ന പീറ്റർ ഡട്ടന് ഇത് വലിയ ക്ഷീണമുണ്ടാക്കി. പ്രചാരണ രംഗത്ത് ലേബർ പാർട്ടിക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ആദ്യ ഇലക്ഷൻ സംവാദവും പോയ വാരത്തിലെ വാർത്തകളിൽ ഇടം പിടിച്ചു. രണ്ടുപേരും മികച്ച രീതിയിൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ സംവാദത്തിൽ ജീവിത ചെലവ് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളാണ് രണ്ട് നേതാക്കളും മുന്നോട്ട് വെച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണ ചെലവുകൾ, ഊർജബിൽ ഇളവ് തുടങ്ങിയ വിഷയങ്ങളും സംവാദത്തിൽ ഇടം പിടിച്ചു. ആദ്യ സംവാദത്തിൽ ആർക്കും മേൽക്കൈ നേടാനായില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ലേബറിന് അത് ആശ്വാസവും ലിബറൽ സഖ്യത്തിന് അത് വലിയ വെല്ലുവിളിയുമാണ് സമ്മാനിച്ചിരിക്കുന്നത്. കാരണം പ്രചാരണ രംഗത്ത് ലേബറിനുള്ള മേൽക്കൈ മറികടക്കാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലിബറൽ സഖ്യം നന്നായി വിയർപ്പൊഴുക്കി പണിയെടുത്താൽ മാത്രമേ കാര്യങ്ങൾ മെച്ചപ്പെടൂ എന്നർത്ഥം. പ്രചാരണ രംഗത്ത് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി എല്ലാ സംസ്ഥാനങ്ങളും ടെറിട്ടറികളും ഇതിനോടകം സന്ദർശിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവും പ്രചാരണ ഓട്ടത്തിൽ സജീവമായി തന്നെ മുന്നേറുകയാണ്. അടുത്ത ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന രണ്ടാംഘട്ട സംവാദത്തിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ തന്നെ ഏറ്റുമുട്ടും. അടുത്തയാഴ്ച പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാവരും അവരവരുടെ വിവിധ വിഷയങ്ങളിലുള്ള നയങ്ങൾ പൂർണ്ണമായും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മാത്രമല്ല, ഏർലി വോട്ടിംഗ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പലിശ നിരക്കുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. വ്യാപാര യുദ്ധവും സാമ്പത്തിക മാന്ദ്യ സാധ്യതയും കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഈ ആഴ്ച സജീവമായിരുന്നു. ട്രഷറർ ജിം ചാമേഴ്സ് തന്നെ ഇക്കാര്യത്തിൽ സൂചന തന്നു. ക്യാഷ് റേറ്റ് 0.5% വരെ കുറവ് വന്നേക്കാമെന്നാണ് ജിം ചാമേഴ്സ് പറയുന്നത്.
Markets are now expecting around 4 interest rate cuts in Australia this calendar year. There's even a more than 50% expectation in the markets that the next Reserve Bank interest rate cut in May might be as big as 50 basis points. And so the Australian dollar is reflecting that. I don't predict or preempt those decisions, but the market is certainly now expecting multiple interest rate cuts over the course of the year.
പക്ഷേ റിസർവ് ബാങ്ക് ഗവർണർ മിഷേൽ ബുള്ളോക്ക് അത്ര പ്രതീക്ഷ നൽകുന്ന പ്രതികരണമല്ല ഈ ദിവസങ്ങളിൽ നടത്തിയത്. ഒരു അത്താഴ വിരുന്നിനിടെയാണ് ഗവർണർ തന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചത്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായൊരു ആഘാതം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി. വിപണിയെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ RBA ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണെന്നും പലിശ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ഗവർണർ വിശദീകരിച്ചു. ഏതായാലും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്കും പ്രവചനങ്ങൾക്കും മേൽ പച്ചവെള്ളം കോരി ഒഴിക്കുകയാണ് ഗവർണർ മിഷേൽ ബുള്ളോക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. May 19-20 നടക്കുന്ന അടുത്ത RBA ബോർഡ് യോഗത്തിൽ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ഗവർണർ മിഷേൽ ബുള്ളോക്കിന്റെ പ്രതികരണത്തിൽ ആശങ്ക വേണ്ടെന്നാണ് മിക്ക സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. കാരണം ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്രയൊക്കെ പറയാൻ കഴിയുമെന്നും അവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെന്നുമൊക്കെയാണ് ട്രഷറർ ജിം ചാമേഴ്സ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കൻ ടാരിഫിന്റെ പശ്ചാത്തലത്തിൽ ലോക്കസ് കരാറുമായി ബന്ധപ്പെട്ട വാർത്തകളും ഈ ആഴ്ച സജീവമായിരുന്നു. ഈ അമേരിക്കൻ ടാരിഫ് ഇല്ലെങ്കിൽ അന്തർവാഹിനികളുടെ നിർമ്മാണം കൂടുതൽ ചെലവേറിയതാക്കുമെന്ന ആശങ്ക പലരും മുന്നോട്ട് വച്ചു. എന്നാൽ പ്രധാനമന്ത്രി പറയുന്നത് അമേരിക്കയുമായി നിലവിലുള്ള കരാറിനെ താൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണെന്നും ഓക്കസ് കരാറിനെക്കുറിച്ച് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നുമാണ്.
I'm confident about AUKUS because I've had those first-hand discussions with the President of the United States and also with more than 100 members of Congress and the Senate during my state visit to the United States. I'm also confident that people, when they make an assessment, know that this is in Australia's national interest, but it's also in the national interest of the United States.
താരിഫുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയോട് കൈകോർക്കാൻ ചൈന നടത്തിയ ശ്രമങ്ങളും ഈ ആഴ്ചത്തെ വാർത്തകളിൽ ഇടം പിടിച്ചു. അമേരിക്കയ്ക്കെതിരെ നീങ്ങാൻ ചൈന വിവിധ ലോകരാജ്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വതന്ത്ര വ്യാപാരം സംരക്ഷിക്കാൻ ഓസ്ട്രേലിയ ചൈനയുമായി കൈകോർക്കണമെന്നാണ് ചൈനീസ് അംബാസിഡർ അഭ്യർത്ഥിച്ചത്. എന്നാൽ ലേബർ പാർട്ടിയും ലിബറൽ സഖ്യവും ഈ ആശയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസിന്റെ പ്രതികരണത്തിലേക്ക്. ഏതായാലും നിലവിലെ പ്രതിസന്ധിയിൽ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യാൻ ഞങ്ങളാണ് മികച്ചത് എന്നാണ് ലേബർ പാർട്ടിയും ലിബറൽ സഖ്യവും അവകാശപ്പെടുന്നത്. ട്രഷറർമാരുടെ ആദ്യ തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ ട്രഷറർ ജിം ചാമേഴ്സും പ്രതിപക്ഷ എതിരാളിയായ ആംഗസ് ടെയ്ലറും തമ്മിൽ ഏറ്റുമുട്ടി. സർക്കാർ ചെലവുകളിലുണ്ടായ വർധനവിനെയും ജീവിത നിലവാരത്തിലുണ്ടായ ഇടിവുമാണ് പ്രധാനമായും ഈ ട്രഷറർമാർ തമ്മിലുള്ള സംവാദത്തിൽ ചർച്ചാ വിഷയമായത്. മറുവശത്തെ തെരഞ്ഞെടുത്ത് റിസ്ക് എടുക്കരുതെന്ന് ഇരു പാർട്ടികളും ഇല്ലെങ്കിൽ ഇരു നേതാക്കന്മാരും വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകി. അവകാശങ്ങൾ എന്തുതന്നെയായാലും താരിഫ് പ്രതിസന്ധി നൂറുകണക്കിന് ബില്യൺ ഡോളറാണ് ഓസ്ട്രേലിയൻ ഷെയർ മാർക്കറ്റിൽ നിന്നും തുടച്ചു നീക്കിയത്. തിങ്കളാഴ്ച ഓപ്പണിംഗ് ബെല്ലിന് തൊട്ടു പിന്നാലെ തന്നെ ASX 200 നിന്ന് 160 ബില്യൺ ഡോളറാണ് നഷ്ടമായി രേഖപ്പെടുത്തിയത്. മറ്റ് ദിവസങ്ങളിലും സമാനമായ ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പറഞ്ഞുകൊണ്ട് പോയവരം അവസാനിപ്പിക്കാം. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡെറ്റന്റെ വസതിക്ക് നേരെ ആസൂത്രണം ചെയ്ത ഡ്രോൺ ആക്രമണം ഈ ആഴ്ചത്തെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് തുടക്കത്തിലെ തന്നെ ഈ ആക്രമണം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൌമാരക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രോണും വീട്ടിൽ നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ബ്രിസ്ബെയിന്റെ വടക്ക് ഭാഗത്തുള്ള പീറ്റർ ഡെറ്റന്റെ വീടിന് നേരെ ആക്രമണം നടത്താൻ കൌമാരക്കാരൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് ആരോപിക്കുന്നു. നിയമപരമായ കാരണങ്ങളാൽ ഈ കൌമാരക്കാരന്റെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഭീകരാക്രമണ ഗൂഢാലോചനയുടെ പേരിൽ 16 വയസ്സുള്ള ബ്രിസ്ബെയിൻ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫെഡറൽ ക്വീൻസ്ലാൻഡ് പോലീസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കൌമാരക്കാരനെ അറസ്റ്റ് ചെയ്തതെന്ന് ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തു. പീറ്റർ ഡെറ്റിനെതിരായ ഭീകരാക്രമണ ഗൂഢാലോചനയെ ഒരു സാധാരണ സംഭവമായി കാണാൻ കഴിയില്ലെന്ന് ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ പറയുന്നു.
This is the best country in the world. We're a free, fair, open democracy. We expect this sort of thing to happen overseas, but never here. And when I think about how our courts and our police systems work hard to protect us, I trust they will do the right thing in this case. We can't let this become the new normal in Australia.
IVF ചികിത്സയുമായി ബന്ധപ്പെട്ട് ഗുരുതര പിഴവുണ്ടായ സംഭവവും ഈ ആഴ്ചത്തെ വാർത്തകളിൽ ഉണ്ടായിരുന്നു. ഭ്രൂണം മാറിപ്പോയതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞിന് ജന്മം നൽകിയെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. മൊണാഷ് ക്ലിനിക്കിന്റെ ബ്രിസ്ബെയിൻ യൂണിറ്റിനാണ് വീഴ്ചയുണ്ടായത്. സംഭവത്തിൽ ക്ലിനിക്ക് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. പ്രസവത്തിന് ശേഷം മൊണാഷ് ക്ലിനിക്കിൽ അവശേഷിക്കുന്ന തന്റെ ഭ്രൂണം മറ്റൊരു IVF ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ജന്മം നൽകിയ മാതാവ് ക്ലിനിക്കിനോട് നിർദ്ദേശിച്ചു. ഈ നടപടിക്കിടെയാണ് ക്ലിനിക്കിൽ അധികമായി അവശേഷിച്ച ഭ്രൂണം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു സ്ത്രീയുടെ ഭ്രൂണം തെറ്റായി കൈമാറിയതായി സ്ഥിരീകരിച്ചത്. സംഭവം കണ്ടെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജന്മം നൽകിയ സ്ത്രീയെ വീഴ്ചയെപ്പറ്റി അറിയിച്ചിരുന്നു. ഏതായാലും ഇത് ഗുരുതരമായൊരു സംഭവമാണെന്നും നിയമപരമായ സങ്കീർണതകൾ ഇത് സൃഷ്ടിക്കുന്നുണ്ടെന്നും അഭിഭാഷകനായ സാം മാസിഡോൺ ചാനൽ 9നോട് പ്രതികരിച്ചു.
It's a very complicated situation because she's the birthing mother and she's been looking after the child for 2 or 3 months or whatever. So the question now is whether if it's someone else's egg, can she apply to have the child transferred to her by way of adoption or otherwise. If it's her egg, can the donor, if he knows who he is, make a claim for access at other situations? It's a very complicated area. There's no precedent.
പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റ് ഓസ്ട്രേലിയൻ വാർത്തകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് മലയാളത്തിൽ തന്നെ കേൾക്കാവുന്നതാണ്. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.